നമസ്കാരം എല്ലാവർക്കും, എൻ്റെ മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നത് എന്നോടൊപ്പം റെനീഷയോടൊപ്പം. കഴിഞ്ഞ എപ്പിസോഡിൽ ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ 3 ഭാഗമാണ് വായിച്ചത്. ഈ എപ്പിസോഡിൽ 4 ഭാഗം. ഞാൻ ഓഫീസിലെത്തിയപ്പോൾ 4.5 മണിയായി. മുറിയിൽ ചെന്നിരുന്ന് കുഞ്ഞൻ നായരോട് പലഹാരം വാങ്ങി വരാൻ പറഞ്ഞു. കഴിച്ചു. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്റെ കുറവുകൾക്കും ബലഹീനതകൾക്കും കാരണങ്ങൾ അന്വേഷിക്കുകയാണോ? സുധ പറയുന്നത് അതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്? നീ പറയുന്ന കാരണങ്ങൾ മുഴുവൻ നിന്റെ അപകർഷബോധം കൊണ്ട് ഉണ്ടാക്കുന്ന ഭാവനകൾ മാത്രം. നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിനക്കറിയാം. നീയത് ഒരിക്കലും ചെയ്യുന്നില്ല. ചെയ്യേണ്ടതെന്നാൽ ഒന്നു മാത്രം. ഞാൻ എന്നെപ്പോലുള്ളവരുടെ ശബ്ദമായും കൈയായും ഈ ഗവൺമെന്റിനുള്ളിൽ പ്രവർത്തിക്കണം. എന്നെപ്പോലുള്ളവർ എന്നാൽ തോട്ടികൾ വാരിയെടുത്ത് ഷെഡുകളിൽ കൊണ്ടുചെന്നിടുന്ന മനുഷ്യ ചവറുകൾ തന്നെ. പൊതു ആരോഗ്യത്തിനായി കോടികൾ ഒഴുക്കുന്ന ഒരു സർക്കാർ ഇവർക്കായി ഏതാനും ആയിരങ്ങൾ ചെലവഴിച്ചാലെന്ത്? കഴിയില്ലെങ്കിൽ അത് പറയുക, അതെഴുതി വയ്ക്കുക. ഞാൻ എഴുതി തുടങ്ങി. എന്റെ കൈകൾ വിറച്ചു. അരുതാത്തതെന്തോ ചെയ്യുന്നതുപോലെ ചെറിയ ശബ്ദങ്ങൾ കേട്ടപ്പോഴൊക്കെ ഞാൻ ഞെട്ടി. എന്റെ റിപ്പോർട്ട് പൂർണ്ണമാക്കിയപ്പോൾ രാത്രിയായി കഴിഞ്ഞിരുന്നു. കഴുതച്ചന്ത ഷെഡുകളിൽ ഞാൻ കണ്ടതു മുഴുവൻ വിശദമായി എഴുതി. ഉടൻ തന്നെ നടപടി വേണമെന്ന് അഭ്യർത്ഥിച്ചു. എന്തു നടപടിയാണ് എടുക്കുന്നത് എന്നെനിക്ക് 3 ദിവസത്തിനകം എഴുതിയറിയിക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വന്തം അധികാരമുപയോഗിച്ച് ഞാൻ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ മീതെ കടുത്ത നടപടി എടുക്കേണ്ടി വരും. DMO കത്തിന്റെ പകർപ്പുകൾ അയക്കാൻ കുറിപ്പെഴുതി. പിള്ളയെ അകത്തേക്കു വിളിച്ച് ഉടൻ തന്നെ ആ കത്തുകൾ അയക്കണമെന്ന് ഉത്തരവിട്ടു. നിറവോടെ ഒരു സിഗരറ്റ് കത്തിച്ചു. വൈകുന്നേരം വീണ്ടും ഒരിക്കൽ കൂടി ആശുപത്രിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതാണ്. പോയില്ല. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ കിടന്നുറങ്ങി. സുധ എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാനപ്പോൾ വാക്കുകൾ കേൾക്കാവുന്ന സ്ഥിതിയിലായിരുന്നില്ല. 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഉണർന്നു. സുധ ഉറക്കമായിരുന്നു. AC രാഗവും ക്ലോക്കിന്റെ താളവും. പുറത്തു ചെന്ന് സിഗരറ്റ് കത്തിച്ചു. സിഗരറ്റ് കൂടിയതുകൊണ്ടാണോ ഉറക്കമില്ലാതാവുന്നത്? നാളെ പുലർന്നതും തന്നെ DMO ഞാൻ തന്നെ വിളിച്ചു സംസാരിച്ചാലോ? വേണ്ട, ഒരു ദിവസം ക്ഷമിക്കാം. പത്രക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു ആശുപത്രി വിസിറ്റ് ചെയ്യാം. എല്ലാവരെയും ഒന്ന് സഹിക്കാം. അവർ എന്തു പറയും എന്നെനിക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കാണാത്തവ കുറവാണ്. അന്തസ്, അഭിമാനം തുടങ്ങിയ വാക്കുകളുടെ പൊരുൾ തന്നെ എന്റെ ജീവിതത്തിൽ ഇല്ലാതായി. അമ്മ അവയുടെ അവസാനത്തെ തടങ്ങളും മായിച്ചിട്ടാണ് പോയത്. മധുരയിൽ താമസിച്ചിരുന്ന അമ്മ ഒരു ദിവസം പ്രേമിനെയും കൊണ്ട് അപ്രത്യക്ഷമായി. സുധ ബോധം കെട്ടു വീണു. ഞാൻ SPയെ വിളിച്ചു പറഞ്ഞു. നഗരം മുഴുവൻ പോലീസ് പരക്കം പാഞ്ഞു. ശരിക്കും 3/4 മണിക്കൂറിൽ അമ്മയെ അവർ പിടിച്ചു. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിന്റെ പിന്നിലുള്ള എച്ചിൽ കൂനയിൽ മേയുകയായിരുന്നു അമ്മ. കയ്യിൽ കിട്ടിയ അഴുക്ക് മുഴുവൻ പ്രേമിന് കൊടുത്തു കഴിഞ്ഞിരുന്നു. സുധ ഉണ്ടയേറ്റ മൃഗം പോലെ പാഞ്ഞുവന്ന് കുട്ടിയെ പിടിച്ചുവാങ്ങി. അവന്റെ വായയിലും മാറിലുമൊക്കെ ചീഞ്ഞ ഭക്ഷണമായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ കിടന്നുപോയി. ഞാൻ ഒന്നും ചെയ്യാനാവാതെ ഒറ്റ ചിന്ത പോലുമില്ലാതെ നിന്നു. ജീപ്പിൽ നിന്നിറങ്ങി ഹേലേ കാപ്പാ എന്നു നിലവിളിച്ചുകൊണ്ടുവന്ന അമ്മയെ കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് എന്തോ പൊന്തിവന്നു. താഴെ കിടന്ന ഒരു ഹോസ് പൈപ്പിന്റെ തുണ്ട് കയ്യിലെടുത്ത് ഞാൻ പറഞ്ഞു, ഓടടി ഓടടി നായേ, ഇനി ഈ വീട്ടിൽ കാല് കുത്തരുത്, ഓട് ഓട് എന്നു പുലമ്പിക്കൊണ്ട് അമ്മയെ മാറി മാറി അടിച്ചു. അമ്മ നിലത്ത് കിടന്ന് പുളഞ്ഞു നിലവിളിച്ചു. ഞാനവളെ ചവിട്ടി. എന്നെ SI പിടിച്ചു തടഞ്ഞു. അമ്മ എഴുന്നേറ്റോടി തെരുവിൽ നിന്ന് ലേ കാപ്പാ നീ നാശമാ പോവേ, ചങ്കടച്ച ചാവേ, വെള്ളപ്പന്നി നിന്റെ രക്തം കുടിച്ച് നീ ചത്തുപോവേ എന്ന ശാപമിട്ടുകൊണ്ട് മാറിലും വയറ്റിലും അടിച്ച് കരഞ്ഞു. അരയിലെ വസ്ത്രമൂരി എന്റെ മുന്നിലെറിഞ്ഞിട്ട് നഗ്നയായി നിന്ന് കൊഞ്ഞനം കാട്ടി. വൃത്തികെട്ട പലതരം ആംഗ്യങ്ങൾ കാട്ടി പുലഭ്യം പറഞ്ഞു. സാർ അകത്തേക്ക് പോയിക്കോളൂ എന്ന് എസ് ഐ പറഞ്ഞു. ഞാൻ മുറിയിലേക്ക് പോയതും ആദ്യം ചിന്തിച്ചത് ഫാനിൽ കുരുക്കിട്ട് തൂങ്ങിച്ചാവുന്നതിനെപ്പറ്റിയായിരുന്നു. പലതരത്തിൽ പല സ്ഥലങ്ങളിൽ ഞാൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മയെ പിടിച്ചു ജീപ്പിൽ കയറ്റി നഗരത്തിലെ പ്രധാന ക്രിസ്ത്യൻ ആശ്രമത്തിൽ കൊണ്ടാക്കി. അവിടുന്ന് ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ വേണ്ട കാശു കൊടുത്തയച്ചു. അമ്മയെ പിന്നെ കാണാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. എന്റെയുള്ളിൽ ഓരോ ക്ഷണവും തീ കത്തിയെരിയുകയായിരുന്നു. എന്റെ ചോര മുഴുവൻ അമ്ലമായി മാറിയതുപോലെ ഉള്ളിലെ അവയവങ്ങൾ മുഴുവൻ വെന്തുരുകി വയറ്റിൽ വീണു കറങ്ങി. പിറ്റേ ദിവസം മുതൽ പ്രേമിന് വയറ്റിളക്കവും ഛർദിയും തുടങ്ങി. കടുത്ത പനി. 12 ദിവസം അവൻ ആശുപത്രിയിലായിരുന്നു. 2 തവണ ആപദ്ഘട്ടത്തിലെത്തി. ഞാനും സുധയും ആശുപത്രിയിൽ തന്നെയായിരുന്നു. സുധ രാവും പകലും അഴിഞ്ഞ തലയും ഉലഞ്ഞ വസ്ത്രങ്ങളുമായി അവന്റെ കാൽക്കലിരുന്നു. അവളോട് ഒറ്റ വാക്കുപോലും ഞാൻ മിണ്ടിയില്ല. മിണ്ടിയാൽ അവൾ ചാടിവന്ന് എന്റെ ചങ്ക് കടിച്ച് തുപ്പിക്കളയുമെന്ന് തോന്നി. പ്രേമിന്റെ പനി തിളച്ച ചെറിയ വെളുത്ത മുഖത്തു നോക്കിക്കൊണ്ട് ഞാൻ ഇരുമ്പ് കസേരയിൽ രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു. കൈ രണ്ടും വിരിച്ച് വെളുത്ത മാറ് കയറിയിറങ്ങി അവൻ കിടന്നു. 4-5 ദിവസം കൊണ്ടുതന്നെ എല്ലുകൾ ഉന്തി, ചർമ്മം വരണ്ടു. മറ്റേതോ കുട്ടിയാണ് അവിടെ കിടക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോയി. മരണം അവനെ വന്നു തൊട്ടിട്ട് പോയിരിക്കുന്നു. ഇപ്പോഴും ആ മുറിക്കുള്ളിൽ അതുണ്ട്. അതിനെ തടയാനാണ് ഭ്രാന്തെടുത്ത ഏതോ വനദേവത മാതിരി അവന്റെ അമ്മ കാൽക്കലിരിക്കുന്നത്. അവനെ നോക്കിയപ്പോൾ തണുത്ത ഒരു വാൾ എന്റെ വയറ്റിൽ കീറിയിറങ്ങുന്നതായി തോന്നി. ആ വേദന എനിക്കു വേണ്ടിയിരുന്നു അപ്പോൾ. ആർക്കൊക്കെയോ ഞാൻ കണക്കു കൊടുക്കുകയായിരുന്നു അതിലൂടെ. രാത്രിയുടെ അന്ത്യത്തിൽ സുധയും ഒന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരാൾ പുറത്തുവന്ന് കുട്ടിയെ നോക്കി. ഞാൻ ഇവന്റെ പ്രായത്തിൽ ഇതാണല്ലോ തിന്നത്. എങ്ങനെയോ ഞാൻ മരിക്കാതെ വളർന്നു. എന്നെപ്പോലെ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. മിക്കവാറും കുട്ടികൾ മഴക്കാലം കഴിയുമ്പോൾ മരിക്കും. എന്റെ അമ്മ എങ്ങനെയായാലും 10 കുട്ടികളെയെങ്കിലും പെറ്റിട്ടുണ്ടാവും. ചത്ത കുട്ടികളെ കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് ചുഴറ്റി കരമനയാറ്റിലെറിയും. വെള്ളം നുരച്ചൊഴുകുന്ന ആറ്റിന്റെ ചുവന്ന വായ തുറന്ന് കുട്ടികളെ വാങ്ങി വിഴുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആറ്റിലെറിയുന്നതിനു മുൻപ് നഗ്നയായി ഇലകളുടെ മീതെ മഴ നനഞ്ഞുകിടന്ന എന്റെ അനുജത്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കറുത്ത മുഖത്ത് ചെറിയ വായ, അതിലൊറ്റ പല്ല്. തിന്ന തിന്ന എന്ന് ചോദിക്കും. ആരെ കണ്ടാലും ആ ഒറ്റ വാക്കേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ആ വാക്ക് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ പണി കഴിഞ്ഞു എന്ന് കരുതി പുഴ അവളെ വിളിക്കുകയായിരുന്നു. ആ ഒറ്റ വാക്ക് അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ നിലച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. തിന്നാൻ. പെട്ടെന്ന് എന്റെ ഉള്ളിൽ പൊന്തിവന്ന ക്രോധത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ വെളുത്ത കുട്ടി ആ തീറ്റയിൽ ഒരു വായ കഴിച്ചതിന്റെ പേരിൽ ചാവുകയാണെങ്കിൽ ചാകട്ടെ. അവിടെ മുകളിൽ ഇതിന്റെ ബന്ധുക്കൾ ഇതിനെ കാത്തിരിപ്പുണ്ടാവും. അവർക്ക് ഇതിനോട് പകയോ സ്നേഹമോ ഉണ്ടാവും. അടുത്ത ക്ഷണം ആ ചിന്തയ്ക്കായി ഞാൻ സ്വയം ശപിച്ചു. എന്റെ തലയിൽ ഞാൻ കൈകൊണ്ട് മാറി മാറി അടിച്ചു. മുട്ടിലിരുന്ന് എന്റെ കൺമണിയുടെ പിഞ്ചുകാലുകളിൽ ചുംബിച്ച് കണ്ണീരൊഴുക്കി കരഞ്ഞു. അമ്മ 2 ദിവസം പോലും ആശ്രമത്തിലുണ്ടായിരുന്നില്ല. അവരുടെ കണ്ണുവെട്ടിച്ച് അവർ രക്ഷപ്പെട്ട കാര്യം എന്നോട് വളരെ മടിച്ചു മടിച്ചാണ് വന്നു പറഞ്ഞത്. ഞാനതത്ര കാര്യമാക്കിയില്ല. അന്നുമുതൽ എന്റെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റമുണ്ടായി. ഞാൻ ക്രൂരനായി മാറി, ക്ഷമിക്കാത്തവനായി, ഏതു നേരവും കയ്പു നിറഞ്ഞ മനസ്സുള്ളവനായി തീർന്നു. ദിവസവും ഞാൻ എന്റെ കീഴുദ്യോഗസ്ഥർക്ക് ശിക്ഷ കൊടുത്തു, ശാസിച്ചു. അവർ വളരെ എളുപ്പം എനിക്ക് മുകളിൽ പോയി അത് റദ്ദു ചെയ്യുകയായിരുന്നു. എന്റെ മുന്നിൽ അവർ പരിഹാസം നിറഞ്ഞ ചിരിയുമായി വന്നു. എന്റെ പിന്നിൽ എന്നെപ്പറ്റി പരിഹസിച്ചു ചിരിച്ചു. കുറേ ദിവസമായപ്പോൾ എന്റെ ഓഫീസിലെ ചുമരുകളിൽ എനിക്കെതിരായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവയിൽ എന്റെ അമ്മ കയ്യിലൊരു തകരപ്പാട്ടയുമായി ഭിക്ഷ ചോദിച്ച് കുത്തിയിരുന്നു. പെറ്റ അമ്മയെ തെരുവിൽ ഭിക്ഷയെടുക്കാൻ വിട്ടിട്ട് അധികാരത്തിന്റെ സുഖമനുഭവിക്കുന്ന ക്രൂരനാണോ നമ്മുടെ ജില്ല ഭരിക്കേണ്ടത്? ഞാൻ ഓഫീസിൽ കയറുമ്പോൾ തന്നെ ആ പോസ്റ്റർ കണ്ടു. മതിൽ മുഴുവൻ ഒട്ടിച്ചിരുന്നു. ആദ്യം ഞാൻ ഉദാസീനമായിട്ടാണ് വായിച്ചത്. കാര്യം മനസ്സിലായപ്പോൾ എന്റെ കൈയും കാലും തളർന്നു. കാറു നിർത്തിയിട്ട് എന്റെ മുറിയിലേക്ക് ഞാൻ ഓടുകയായിരുന്നു. ഞാൻ വാതിലടച്ചപ്പോൾ പുറത്തുണ്ടായ ചെറിയ ചിരിയുടെ നുര എന്റെ കാതിലെത്തി. രണ്ടു ദിവസം കഴിഞ്ഞ് ആരോ അമ്മയെ ഞങ്ങളുടെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടുവന്നു. അമ്മ എന്റെ ഓഫീസിന്റെ മുന്നിലെ കൊന്നമരത്തിന്റെ താഴെയിരുന്ന് എന്റെ കീഴുദ്യോഗസ്ഥർ കൊണ്ടുവന്നിട്ട എച്ചിൽ ചോറ് ഒരു പ്ലാസ്റ്റിക് കടലാസിൽ കുമിച്ചിട്ട് വാരിവാരി തിന്നു. മുറിയിലൂടെ ഞാൻ നോക്കാവുന്ന വിധത്തിലായിരുന്നു അവളെ അവർ ഇരുത്തിയിരുന്നത്. ഉണ്ടതിനു ശേഷം വാഷ് ബേസിനിലേക്ക് കൈകഴുകാൻ പോയപ്പോഴാണ് ഞാൻ അമ്മയെ കണ്ടത്. ഏതാനും സെക്കൻഡ് നേരം ഞാൻ എവിടെയായിരുന്നു, എന്തു ചെയ്യുന്നു എന്നുപോലും എനിക്കറിയില്ലായിരുന്നു. അവിടെ നിറങ്ങി കാറിലേക്കോടി. താക്കോലെടുത്തിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തെരുവിലൂടെ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഞാൻ ഓടുകയായിരുന്നു. പിന്നെ ഞാൻ പണിയെടുത്ത സ്ഥലങ്ങളിൽ മുഴുവൻ അമ്മയുടെ വാർത്തയും ഒപ്പമെത്തുമായിരുന്നു. ഞാൻ നാഗർകോവിലേക്ക് വന്നപ്പോൾ ആദ്യം കാണാൻ പോയത് സുന്ദരരാമസ്വാമിയെയായിരുന്നു. രാമസ്വാമിയുടെ വീടിന്റെ മുന്നിലും ഉണ്ടായിരുന്നു ഒരു പോസ്റ്റർ. രാമസ്വാമി എന്നോടൊന്നും ചോദിച്ചില്ല. എന്തും ആർക്കും തുറന്നു പറയാവുന്നയാളാണ് രാമസ്വാമി എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. മറ്റൊരവസരത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ രാമസ്വാമി നിർവികാരനായി കേട്ടിരുന്നു. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആവേശത്തോടെ സംസാരിച്ചു തുടങ്ങി. എല്ലാം അടിച്ചു തകർക്കുന്നതിനെപ്പറ്റി, സമൂല മാറ്റത്തെപ്പറ്റി. രാമസ്വാമി ഒടുവിലേതാനും വാക്കുകൾ പറഞ്ഞു. ചരിത്രമെന്ന യന്ത്രത്തിൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി ചരിത്രത്തിന്റെ നിയമങ്ങളും നിയമഭേദങ്ങളും നമ്മെ നയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മുടെ ധർമ്മങ്ങൾ മാത്രമാണ് നമ്മെ നയിക്കേണ്ടത്. നാം ചരിത്രത്തിൽ ഒഴുകാൻ പാടില്ല. ചരിത്രം നമ്മിലൂടെ കടന്നുപോട്ടെ, പക്ഷേ നാം ചരിത്രത്തിൻ്റെ അടിമകളാവരുത്. ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ 4 ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ നോവലിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങളോടൊപ്പം റെനീഷ്യ.